ന്യൂ സൌത്ത് വെയിൽസിലെ ഓറഞ്ചിൽ താൽക്കാലിക വിസയിലുള്ള മലയാളി കുടുംബത്തിലെ 4 വയസ്സുള്ള മകൾ കേരളത്തിൽ 1.5 വർഷത്തോളമായി കുടുങ്ങിക്കിടക്കുന്നതിനെ കുറിച്ചും മകളെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാനുള്ള ഇളവുകൾക്കായുള്ള അപേക്ഷ 2 തവണ അധികൃതർ നിരസിച്ചതിനെക്കുറിച്ചും SBS മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് ശേഷം അധികൃതർ ഇളവുകൾക്കായുള്ള അപേക്ഷ പുനഃപരിശോധിക്കുകയും ഇപ്പോൾ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സന്തോഷത്തിലാണ് ഡോണി ജോസും സിസ്ലിയാമ ജോസഫും. ഈ സന്തോഷം SBS മലയാളത്തോട് ഇവർ പങ്കുവച്ചു. അതിലേക്ക് നമസ്കാരം. ഡോണി സിസിലിയാമ SBS റേഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
താങ്ക് യു ഏട്ടാ, താങ്ക് യു.
സിസിലിയാമ, ഓസ്ട്രേലിയയിലേക്കുള്ള ഗ്രാൻഡ് പേരൻസിൻ്റെയും അതുപോലെ എൻ്റെ മകളുടെയും വിസ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് SBS മലയാളത്തിൽ മുൻപ് നൽകിയിരുന്നു. വിസ അപേക്ഷിച്ചത് ഇളവനായുള്ള അപേക്ഷ 2 തവണ നിരസിച്ചിരുന്നു. എന്താണ് പിന്നീട് സംഭവിച്ചത്?
ആദ്യമായിട്ട് തന്നെ ചേട്ടാ, നിങ്ങളുടെ ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ആ എക്സംഷൻ, അതായത് കുട്ടിയെയും അമ്മയും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള എക്സംഷൻ നമ്മൾ 2 തവണയാണ് സബ്മിറ്റ് ചെയ്തത്. 2 തവണയും അൺഫോർച്ചുനേറ്റ്ലി അവർ അത് റിജക്ട് ചെയ്തു. പിന്നീട് ഞങ്ങൾ നിങ്ങളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തി, അതിനുശേഷം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ഞങ്ങള് ഏജന്റ് ത്രൂ ആണ് ഇതെല്ലാം ചെയ്യുന്നത്, അതായത് ഫ്ലൈ വേൾഡ് ഇമിഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ത്രൂ ആണ് ഇതെല്ലാം ചെയ്തത്. ഇതിന് നിങ്ങളുടെ ഒപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്തതിന്റെ ഫലമായിട്ട് രണ്ടാമത് നമ്മളുടെ റിജക്ട് ആയിപ്പോയ എക്സംഷൻ ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ അവർ റീഓപ്പൺ ചെയ്തു. അതിനുശേഷം അവർ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു, അവിടുത്തെ ഒരു ഓഫീസർ നമ്മളെ വിളിച്ചു. ആ വ്യക്തി പറഞ്ഞ പ്രകാരം അഡീഷണൽ ഡോക്യുമെന്റ്സ് ഞങ്ങളോട് കുറച്ചുകൂടെ 3 ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങളോട് എക്സ്ട്രാ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് പറഞ്ഞ പ്രകാരം വിതിൻ 48 അവേഴ്സിനുള്ളിൽ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 9 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സംഷൻ, എൻ്റെ അമ്മയുടെയും മകളുടെയും എക്സംഷൻ അപ്രൂവ് ചെയ്തായിട്ട് നല്ലൊരു വാർത്ത വന്നു. അതിനുശേഷം പിന്നെയുള്ള കടമ്പ എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് ഓൾറെഡി വിസ ഉള്ളതാണ്. പിന്നീടുള്ള ഒരാവശ്യം എന്ന് പറയുന്നത് അമ്മയുടെ വിസ അപ്രൂവ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. കാരണം അമ്മയുടെ വിസയുടെ കാലാവധി ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് വിസ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത പ്രകാരം അവർ 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്കൊരു റിപ്ലൈ വന്നു, എൻ്റെ മദറിന് മെഡിക്കൽ ചെയ്യണമെന്നുള്ളത്. അത് ഞങ്ങൾക്കൊരു, ഞങ്ങൾ വിചാരിച്ച് എന്ത് പറ്റി, കാരണം 3 മാസത്തെ യൂഷ്വലി വിസിറ്റർ വിസയ്ക്ക് മെഡിക്കൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർ തന്നെ പറഞ്ഞു കോവിഡിന്റെ സിറ്റുവേഷൻ ആണ്, സെനാറിയ ആയതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കിംസ് ട്രിവാൻഡ്രത്താണ് ഓസ്ട്രേലിയയിലേക്കുള്ള എല്ലാ മെഡിക്കലും ബുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്ത് അവർക്ക് ബക്രീദിന് മുന്നേ തന്നെ ഒരു സ്ലോട്ട് കിട്ടിയായിരുന്നു. അമ്മയൊക്കെ പോയി ചെയ്തു. അതിനുശേഷം ഒരു 9 ദിവസം കഴിഞ്ഞ് നമുക്ക് വിസ ഗ്രാൻഡായെന്ന് പറഞ്ഞുകൊണ്ട് ഏജന്റ് നമ്മളെ അത് അറിയിച്ചത്, നമ്മുടെ വിസ ഗ്രാൻഡായെന്നുള്ളത്. അതിലെ നല്ലൊരു സൈഡ് എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച 3 മാസത്തെ വിസയാണ്, പക്ഷെ നമുക്ക് ഗ്രാൻഡ് ആയിരിക്കുന്നത് 1 വർഷത്തെ വിസയാണ് അമ്മയ്ക്ക്. അതായത് മാക്സിമം അമ്മയ്ക്ക് ഇവിടെ വന്നാൽ വരുന്ന ഡേറ്റ് തൊട്ട് 6 മാസം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യാന്നുള്ള ഒരു വിസയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ് ആകുന്നു.
ഒരു വാർത്ത വന്നതിന് ശേഷം, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നതിന് ശേഷം എങ്ങനെയാണ് മകളുടെ മകളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇതിനെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ്?
അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ആദ്യം എക്സംഷൻ അപ്രൂവ് ആയി എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ ടെമ്പററി റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സംഷൻസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കണ്ടുവന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത വന്നു, നമ്മളുടെ ഏജൻസും അവരെല്ലാരും ട്രൈ ചെയ്തു, അതിന്റെ ഫലമായിട്ട് എക്സംഷൻ കിട്ടിയത് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പൊ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. കുറച്ച് ടെൻഷനും ഉദ്വേഗപരമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം അതും വിസയും കിട്ടിയായിരുന്നു. അപ്പൊ മോള് ഭയങ്കര സന്തോഷമാണ്, മോക്ക് വരാം, ബേബിയെ കാണാം എന്നുള്ള രീതിയിൽ. പിന്നെ എന്റെ അമ്മയ്ക്കും ഒരു സന്തോഷം, അമ്മയ്ക്ക് എന്നെയും കാണാം, കുഞ്ഞിനെയും കാണാം എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ അവര് നല്ലൊരു ഹാപ്പി, ഞങ്ങളും അവരും എല്ലാരും, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവർക്കും സന്തോഷമാണ്. കാരണം നമ്മുടെ കുഞ്ഞു നാട്ടിലാന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അവർക്കും ഒരു വിഷമമുണ്ട്, അവരും സന്തോഷത്തിലാണ്.
ഏകദേശം എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും മകളെയും അമ്മയൊക്കെ കാണുന്നത് ഈ ഒരു യാത്ര സാധ്യമാകുന്ന സാഹചര്യത്തിൽ?
ഏകദേശം 1.5 വർഷമായിട്ട്. കഴിഞ്ഞ ജാനുവരിയിലാണ് നമ്മള് ഔദിക്ക് പോയത്, മാർച്ചിലാണ് തിരിച്ചു വന്നത്. ഏകദേശം 1.5 വർഷത്തോളം മോളെ നാട്ടില് മിസ് ചെയ്യുന്നു.
അതേ കുറിച്ച് കൂടുതൽ പറയാമോ? എങ്ങനെയായിരിക്കും അവരുടെ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഒരുങ്ങുന്നത്, അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് നടക്കുന്നത്, എന്നാണ് അവരെത്തുന്നത്?
പറയാം ചേട്ടാ, അത് നമ്മള് നമുക്ക് ഡിഫാക്ട് ഫ്ലൈറ്റ്, അതായത് റീപാർട്ടിയേഷൻ ഫ്ലൈറ്റിൽ നമ്മൾക്ക് എലിജിബിൾ അല്ല. കാരണം സിറ്റിസൺസിനും പി ആർ ഹോൾഡേഴ്സിനും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഡിഫാക്ട് ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് ഡിഫാക്ട് ഓഫീസറുമായിട്ട് തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. ഡിഫാക്ട് ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ പെർ സീറ്റ് 1500 നിൽക്കും. പക്ഷേ ഞങ്ങൾ അതിൽ എലിജിബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ആണ് നോക്കിയത്. നോക്കിയത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഖത്താർ എയർവേസിന്റെ ഫ്ലൈറ്റാണ്. കാരണം അവരുടെ ഓസ്ട്രേലിയയിൽ കേസ് ആയപ്പോൾ അവർ ക്യാപ്പിംഗ് വീണ്ടും റെഡ്യൂസ് ചെയ്ത്, കാരണം ബിസിനസ് ക്ലാസ് മാത്രമേ സെല്ല് ചെയ്യുന്നുള്ളൂ. സോ വളരെ ഉയർന്ന ഒരു റേറ്റിലാണ് അവർ നമുക്ക് രണ്ട് സീറ്റും കിട്ടിയിരിക്കുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. ഡോണി, ഇപ്പോൾ ഈ ഒരു വാർത്ത, ഈ വിവരങ്ങൾ, ഓസ്ട്രേലിയയിലേക്ക് വരാമെന്നുള്ള വിവരങ്ങൾ മകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ളൊരു റിയാക്ഷനും മറ്റും എങ്ങനെയാണ്?
മോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എല്ലാ ദിവസവും എന്നെ വിളിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ വൈഫുമായിട്ട് സംസാരിക്കുമ്പോഴും അവള് ചോദിക്കുന്ന ടിക്കറ്റ് എവിടെയാ, ടിക്കറ്റ് എവിടെയാണ്. ഇപ്പം ഇത് അറിഞ്ഞതിന് ശേഷം അവള് ടിക്കറ്റ് മാത്രം അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല, എപ്പോഴാ ഞാൻ വരേണ്ടെന്ന് മാത്രമാണ് ചോദിക്കുന്നത്.
നിങ്ങളുടെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള നിങ്ങൾക്കും എങ്ങനെയാണ് ഇത്, ഈ വാർത്ത നിങ്ങൾ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത്?
അത് ആദ്യം കേട്ടപ്പം വിശ്വാസം വന്നില്ല. പക്ഷെ അവരുടെ സ്റ്റാഫ് ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ്, പിസ്സായോട്ട് ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കും വിശ്വാസം വന്നത്. പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണ്. അതൊരു അഞ്ചാറ് ദിവസമായിട്ട് അതിന്റെ പുറകെ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ആണ് സെപ്റ്റംബറിൽ നമുക്കൊരു സീറ്റ്, രണ്ട് സീറ്റ് കിട്ടിയത്.
അപ്പോൾ ഇതിന് കൂടുതലായിട്ട് മുൻപ് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം, അതായത് ഡിഫാറ്റ് അധികൃതർ നിങ്ങളെ ബന്ധപ്പെട്ടതിന് ശേഷം ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണിക്കുന്ന കാര്യം അറിയിച്ചുകൊണ്ട് ബന്ധപ്പെട്ടതിന് ശേഷം എന്തെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വന്നു, ഏതെല്ലാം കടമ്പകൾ കടക്കേണ്ടി വന്നു ഈ ഒരു വിസ പൂർണ്ണമായും ലഭിക്കുന്നതിനായിട്ട്?
ഡിഫാറ്റിൽ നമ്മള് ഓഫീസർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് മൂന്നേ മൂന്ന് ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അതായത് എന്റെ ഞാനും ഡോണിയും കുട്ടിയെ എന്റെ അമ്മയ്ക്ക് കൊണ്ടുവരാനുള്ള പൂർണ്ണ അതോറിറ്റി കൊടുത്തുകൊണ്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. രണ്ടാമത്തത് ടെമ്പററി ഗാർഡിയൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്, അത് എന്റെ അമ്മയാണ് ഫില്ല് ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന്. അതായത് എന്റെ അമ്മയ്ക്ക് കുട്ടിയെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുവരാനും ഇവിടെ വന്ന് ക്വാറന്റൈനിൽ നിൽക്കാനും ക്വാറന്റൈനിന് ശേഷം ഞങ്ങളെ സുരക്ഷിതമായി കുട്ടിയെ ഏൽപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് നോട്ടറിയുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. മൂന്നാമത്തത് ഞാൻ ഇപ്പോഴും വർക്കിങ്ങിലാണെന്ന് തെളിയിക്കുന്ന കറണ്ട് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ്മെന്റ്. ഈ മൂന്ന് ഡോക്യുമെന്റ്സും ആണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ. ഞങ്ങൾ അത് 48 മണിക്കൂറിനകം സബ്മിറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. പിന്നീട് ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള റിപ്ലൈ വന്നായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് എക്സംഷൻ അപ്രൂവ് ആയി എന്നുള്ള ഒരു കാര്യമാണ്. തുടർന്ന് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവർ വീണ്ടും ചോദിച്ചത് അമ്മയുടെ മെഡിക്കലിന്റെ കാര്യമാണ് ചോദിച്ചത്. മെഡിക്കലിൽ നമ്മൾ നേരെ കിംസിൽ പോയി ബുക്ക് ചെയ്തു. മെഡിക്കൽ കഴിഞ്ഞ് ഏകദേശം വീണ്ടും ഒരു ബിസിനസ് ചെയ്ത് 7-8 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വിസ അപ്രൂവ് ആയി എന്നുള്ള ഒരു അറിയിപ്പ് വന്നത്. അപ്പം ഈ ഒരു അധികം റീഓപ്പൺ ചെയ്തിട്ട് അധികം നമുക്ക് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഈ ഒരു മൂന്ന് ഡോക്യുമെന്റ് അല്ലാതെ.
മിസ്സ് ശ്രീയാമ്മയുടെ അമ്മയുടെ കാര്യത്തിൽ വാക്സിനേഷൻ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ അധികൃതരുടെ ഭാഗത്തു നിന്ന്?
ആക്ച്വലി അവര് വാക്സിനേഷന്റെ കാര്യം ഒന്നും ചോദിച്ചില്ല. പക്ഷെ എന്റെ അമ്മ ഇവിടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനി എങ്ങാനും ചോദിക്കുമെന്നുള്ള ഒരു ഇത് കൊണ്ട് അമ്മയ്ക്കൊക്കെ നാട്ടിൽ ആദ്യം തന്നെ സ്ലോട്ട് കിട്ടിയായിരുന്നു. സോ അവര് നാട്ടിലെ കോവിഷീൽഡ്, അതായത് ഇവിടുത്തെ ആസ്ട്രസെനിക്ക തന്നെയാണ് അമ്മ രണ്ട് ഡോസും എടുത്തത്. നമ്മളോട് ഇവര് ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഫ്ലൈ വേൾഡിലെ അഡ്വക്കേറ്റ് നമുക്ക് അഡ്വൈസ് തന്നായിരുന്നു ആ സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്തോളൂ ജസ്റ്റ് ഇൻ കേസ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞങ്ങൾ അതും സബ്മിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഒരു ഡിമാൻഡിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചില്ല.
സിസിലി അമ്മയോടും അതുപോലെ തന്നെ ഡോണിയോടും വളരെയധികം നന്ദി. ഈ വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിനും അധികം വൈകാതെ മകൾ ഓസ്ട്രേലിയയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. വളരെയധികം നന്ദി ഈ വാർത്തയും ഇതിന്റെ വിശദാംശങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിന്.
ഇപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നു. ഈ ന്യൂസ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ, അതായത് അതിലെ താഴെയുള്ള കമന്റ്സ് ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. ദൈവം, നമ്മൾ ഇവിടെ ഇതുപോലെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റുള്ളവർ നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെയാണല്ലോ കമന്റ് ഇടുക. അത് അങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്കൊരു കൊച്ചു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതാ ആപ്ലിക്കേഷൻ നമ്മൾ റീഓപ്പൺ ആയ സമയം തൊട്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഇല്ലെന്ന് പറഞ്ഞൊരു കാര്യം തുറക്കാൻ ചാൻസ് ഉണ്ട്, തുറന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, തുടർന്ന് വളരെ അവരുടെ രീതിയിൽ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വലിയ വലിയ കാത്തിരിപ്പുകൾ ഇല്ലാതെ തന്നെ ഓരോ കാര്യങ്ങൾ അവർ സാധിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനും അത് പ്രസിദ്ധീകരിക്കാനും സന്മനസ് കാണിച്ച ഡെല്ലി സേട്ടൻ, പിന്നെ SBS മലയാളം, ഇവരോട് ഞങ്ങളുടെ പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ തന്നെ നന്ദിയോടെ ഓർക്കേണ്ടതാണ് ഞങ്ങളുടെ ഏജന്റ്, എല്ലാവരോടുമുള്ള നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനിയും തുടർന്നും SBS മലയാളത്തിന് ഇങ്ങനെ വ്യത്യസ്ത തുറകളുടെ വിഷമം അനുഭവിക്കുന്ന മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കൊടുത്ത് അവരെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഇനിയും മുന്നോട്ട് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഒത്തിരി ആശംസകളും നേരുന്നു, ഒത്തിരി നന്ദിയുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
എന്തായാലും വളരെയധികം നന്ദി സിസിലി അമ്മ, വളരെയധികം നന്ദി ഡോണി. ഈ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളുമെല്ലാം SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.